2024 ഡിസംബർ 1 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ലോക സമസ്ത സുഗ്രഹബവന്തു സോമയാഗ ചൈതന്യത്തിലേക്ക് എളങ്ങള്ളൂർ മന. ചിറക്കാക്കോട് എളങ്ങള്ളൂർ മന 12 സപ്താഹം ആചരിച്ച മണ്ണാണിത്. അങ്ങനെ ആധ്യാത്മിക പരിവേഷമുള്ള ഭൂമിക അപൂർവം. സപ്താഹങ്ങളുടെ പുണ്യം നിറഞ്ഞൊഴുകുന്ന ഈ മണ്ണിൽ ഇനി എന്തെല്ലാം ചെയ്യാം എന്ന് സ്വയം ചിന്തിച്ചപ്പോൾ എളങ്ങള്ളൂർ മനയിലെ സദാനന്ദൻ നമ്പൂതിരിക്ക് ഒരു ഉത്തരം കിട്ടി. നാടിന് നന്മയുണ്ടാകാൻ, പ്രകൃതിയെ സന്തുലിതമാക്കാൻ ഒരു സോമയാഗം. കേരളത്തിൽ അപൂർവമായി മാത്രം നടന്നിട്ടുള്ള സോമയാഗം അങ്ങനെ ചിറക്കേക്കോട് എളങ്ങള്ളൂർ മന ഒരുങ്ങുകയാണ്. അതിന്റെ സാരഥ്യം വഹിക്കുന്ന സദാനന്ദൻ നമ്പൂതിരിക്ക് പിന്തുണയുമായി ഈ നാട് ഒന്നടങ്കമുണ്ട്. 2025 ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് യാഗം. തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലും കൈതപ്പുറത്തുമെല്ലാം നടത്തിയ സോമയാഗമാണ് വർഷങ്ങൾക്ക് ശേഷം ചിറക്കേക്കോടിലെത്തുന്നത്. കുണ്ടൂരിലും പാഞ്ഞാളിലുമെല്ലാം നടന്ന അതിരാത്രം തൃശൂരിന്റെ ആധ്യാത്മിക ചൈതന്യത്തിന് തിളക്കമേറ്റിയതിന് പിന്നാലെയാണ് സോമയാഗം ഈ നാടിനെയും നഗരത്തെയും പ്രോജ്വലമാക്കുന്നത്. 1 കോടി രൂപയിലേറെ ചെലവ് വരുന്നതാണ് സോമയാഗം. ബ്രഹ്മസ്വം മഠത്തിലും കൈതപ്പുറത്തും പാഞ്ഞാളിലുമെല്ലാം സോമയാഗം നടന്നിട്ടുണ്ട്. യാഗത്തിന് ശേഷം ആ നാടും പരിസരവും ഐശ്വര്യസമൃദ്ധമാകുന്നത് ലോകം സാക്ഷിയായിട്ടുണ്ട്. അതുതന്നെയാണ് സദാനന്ദൻ നമ്പൂതിരിക്കും പ്രേരണയും പ്രചോദനവുമായത്. എളങ്ങള്ളൂർ മനയുടെ മുൻപിൽ വിശാലമായ മുറ്റം യാഗം നടത്താൻ സജ്ജമാണ്. ജനങ്ങളെ എന്നും ഒപ്പം ചേർത്ത് നിർത്തുന്ന സദാനന്ദൻ നമ്പൂതിരിക്ക് പിന്തുണയുമായി നാട് ഒന്നാകിയുണ്ട്. അതുകൊണ്ട് തന്നെ യാഗം വിജയിക്കുമെന്നതിൽ അദ്ദേഹത്തിന് തർക്കമില്ല. മനുഷ്യജീവിതത്തിന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ജ്യോതിഷത്തിന്റെ ആഴവും പരപ്പുമുള്ള കണ്ണിലൂടെ കണ്ടറിഞ്ഞ് പരിഹാരം നിശ്ചയിക്കാൻ സദാനന്ദൻ നമ്പൂതിരിയെ പോലെ അധികമാരുമില്ലെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ചിറക്കേക്കോട് എളങ്ങള്ളൂർ മനയിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിന്റെയും മകനായ സദാനന്ദൻ നമ്പൂതിരി ജ്യോതിഷ വഴികളിലൂടെയുള്ള തന്റെ യാത്രകൾ വിവരിക്കുന്നു. യാഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ച്: ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പതിറ്റാണ്ടുകളായി യാത്ര ചെയ്യാറുണ്ട്. US അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ചതും യാഗത്തിന്റെ നടത്തിപ്പിനായാണ്. USAയിലേക്കോ ദുബായിലേക്കോ സിംഗപ്പൂരിലോ മലേഷ്യയിലോ ഉള്ള മലയാളികളും വിദേശ മുസ്ലിം ക്രൈസ്തവ മതവിശ്വാസികളുമെല്ലാം അടക്കമുള്ള ആയിരക്കണക്കിന് മനുഷ്യർ അവർക്ക് മുന്നിൽ ജീവിത പ്രതിസന്ധികൾ ഉടലെടുക്കുമ്പോഴെല്ലാം എളങ്ങള്ളൂർ മനയിലേക്ക് ഒരു വിളി എത്താറുണ്ട്. പ്രശ്നങ്ങൾ തീർത്തു തരണം എന്നാകും അവരുടെ അപേക്ഷ. വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയുന്നത് പോലെ അവിടെ പറഞ്ഞെത്തും, അല്ലെങ്കിൽ അവരെല്ലാം ഈ മനയിലെത്തും. പ്രശ്നം പരിഹരിച്ചാലും അവർ വിളിച്ചുകൊണ്ടേയിരിക്കും. അവരുമായി ബന്ധമുള്ള സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ജീവിത പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാൻ ദേശീയ ക്രിക്കറ്റ് ഫുട്ബോൾ താരങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖരും സിനിമാ മേഖലയിലെ സൂപ്പർ താരങ്ങളും ഗായകരും അടക്കം നിരവധി പേർ അദ്ദേഹത്തെ തേടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പേരുവിവരങ്ങളും വിഷയങ്ങളും ഒരിക്കലും പുറത്തു പറയാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിന് ഏറെ കരുത്തും പഴക്കവുമുണ്ട്. ജ്യോതിഷത്തിൽ വിശ്വാസം കൂടുന്നു. മനുഷ്യജീവിതത്തിലും സംസ്കാരത്തിലുമെല്ലാം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ജ്യോതിഷത്തിലുള്ള വിശ്വാസം കൂടുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. നക്ഷത്ര സമൂഹവും പഞ്ചഭൂതവും ഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി ലയ വിന്യാസത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു എന്ന വസ്തുത ലോകം അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വസ്തുതയുടെ അടിത്തറയിലാണ് ജ്യോതിഷത്തിന്റെ പരിണാമവും വികാസവും സംഭവിക്കുന്നത്. പക്ഷെ ജ്യോതിഷത്തെ ദുരുപയോഗം ചെയ്യുകയും ഭയപ്പെടുത്തി പണം നേടാനുള്ള ഉപാധിയാക്കുകയും ചെയ്യുന്ന പ്രവണതയും കൂടുന്നുവെന്നത് സത്യം തുറന്നു പറയേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ പ്രകൃതിസ്ഥിതിയും ഗ്രഹസ്ഥിതിയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുകൂല പ്രതികൂല സ്വാധീനങ്ങൾ ചെലുത്താമെന്ന വസ്തുത മനുഷ്യ മനസ്സുകളിൽ ശക്തിപ്പെടുന്നുവെന്നാണ് ജ്യോതിഷികളുടെ അടുത്തെത്തുന്നവരുടെ എണ്ണം കൂടുന്നതിന്റെ കാരണം. ഗ്രഹങ്ങളുടെയും മറ്റും സ്വാധീനത്തെ അതിജീവിക്കാൻ കരുത്തുള്ള ആന്തരിക ചൈതന്യം ഉള്ളിൽ ആവാഹിച്ചിട്ടുള്ള മനുഷ്യൻ ജ്യോതിഷ പ്രവചനത്തിലെ നിഗമനങ്ങളെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ജ്യോതിഷം സത്യമാണെന്നും അതിൽ തെറ്റില്ലെന്നും വിശ്വസിക്കുന്നവർ കൂടി വരുന്നു. ഒരു വഴിവിളക്കായും ജീവിത വഴികളിലെ മുന്നറിയിപ്പുകളായും ജ്യോതിഷത്തെ സ്വീകരിക്കുകയും സ്വന്തം അധ്വാനം കൊണ്ട് നല്ല ജീവിതം കെട്ടിപ്പടുക്കുകയുമാണ് ചെയ്യേണ്ടതെന്ന് അടിവരയിട്ട് പറയാറുമുണ്ട്. മരങ്ങാടിന്റെ ശിഷ്യത്വം അനുഗ്രഹമായി. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബിരുദം പൂർത്തിയാക്കി. 1984 ജ്യോതിഷ പഠനം തുടങ്ങുന്നത്. പ്രശസ്തനായ മരങ്ങാട് പരമേശ്വരൻ നമ്പൂതിരിയുടെ ശിഷ്യനായി ആഴത്തിലും പരപ്പിലും ജ്യോതിഷം പഠിച്ചു. 1998 സ്വന്തമായി വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പ്രയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ 25 വർഷം പിന്നിടുകയാണ്. അമേരിക്കയിലുള്ള നാരായണ സ്വാമി വഴി ചെന്നൈയിലുള്ള ഒരു ഹൗസിംഗ് കോളനിയിൽ നിരവധി പേരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾ പരിശോധിച്ചു തുടങ്ങിയതായിരുന്നു ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവുകളിലൊന്ന്. ഫലസിദ്ധി എത്ര കണ്ട് സംഭവിക്കുന്നുവെന്ന് സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് കേട്ട് പലരും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്താൻ തുടങ്ങി. മനുഷ്യരുടെ മാത്രമല്ല ആനയുടെയും നായ്ക്കളുടെയും മറ്റ് വളർത്തുമൃഗങ്ങളുടെയും രോഗങ്ങളും മറ്റു പ്രശ്നങ്ങളും ഗണിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. പരിഹാരക്രിയയിലൂടെ മനുഷ്യൻ സംഭവിക്കുന്ന മാറാ രോഗങ്ങൾ മാറ്റുന്നുവെന്ന് അറിയുമ്പോഴാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലം തനിക്ക് ലഭിക്കുന്നത്. അങ്ങനെ നിരവധി അനുഭവങ്ങളുണ്ട്. ഗുരുവായൂരപ്പനിലുള്ള ഉപാസനയാണോ ഗുരുവായൂരപ്പനോടുള്ള ഉപാസനയാണ് തന്റെ ശക്തി. ഇന്നേ വരെ എല്ലാ വ്യാഴാഴ്ചയും ഗുരുവായൂരിൽ തൊഴുന്നു വണങ്ങും. എവിടെ പോയാലും വ്യാഴാഴ്ച ഗുരുവായൂരിലെത്തും. 2012 മുതൽ വീടിന് മുന്നിൽ സപ്താഹം നടത്തുന്നുണ്ട്. ഇക്കാലം അത്രയും അത് മുടങ്ങാതെ നടത്തിപ്പോരുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട് നടത്തുന്ന സപ്താഹ ദിവസങ്ങളിൽ 5000+ പേർക്ക് ദിവസവും അന്നദാനം നൽകും. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം സപ്താഹത്തിലെത്തും. ജാതിമത രാഷ്ട്രീയ പരിഗണനകളില്ലാതെ മനുഷ്യരുടെ നന്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം നൽകുന്ന പിന്തുണയും വളരെ വലുതാണ്. ഇതിനൊപ്പം കുടുംബവും ഒപ്പമുണ്ട്. ഭാര്യ ആശ വടക്കാഞ്ചേരി ആയക്കാട് സ്കൂളിലെ അധ്യാപികയാണ്. മകൾ അനഘ BEd വിദ്യാർത്ഥിനിയും മകൻ അമോഹ് +2 വിദ്യാർത്ഥിനിയുമാണ്. യജ്ഞങ്ങൾ മനുഷ്യനെ ദേവനാക്കി ഉയർത്തും. സോമരസം മുഖ്യ ഹവിസായി അഗ്നിയിൽ ഹോമിക്കുന്ന യജ്ഞങ്ങളാണ് സോമയാഗം. യജ്ഞങ്ങൾ മനുഷ്യനെ ദേവനാക്കി ഉയർത്തും എന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു. യജ്ഞങ്ങൾ വൈദികം, താന്ത്രികം എന്നിങ്ങനെ രണ്ടു വിധത്തിലുണ്ട്. വൈദിക യജ്ഞത്തിന്റെ മുഖ്യം സോമയാഗമാണ്. യജ്ഞത്തിൽ സോമഹൂതിയുടെ എണ്ണമനുസരിച്ച് 7 സോമയാഗങ്ങളുണ്ട്. വസന്ത ഋതുവിലെ ഉത്തരയാനവും വെളുത്തപക്ഷവും ദേവനക്ഷത്രവും കൂടിയ ശുഭദിനത്തിലാണ് യാഗം ആരംഭിക്കേണ്ടത്. ഹവിർജ്ഞാനങ്ങളിൽ ആദ്യത്തേതാണ് ആദാനം. സോമയാഗങ്ങളിൽ ആദ്യത്തേതാണ് അഗ്നിഹോമം. ഏറ്റവും വലിയ സോമയാഗമാണ് അതിരാത്രം. ഒരു ദിവസം കൊണ്ട് നടത്താവുന്ന യാഗം മുതൽ 1000 വരെ നടത്തേണ്ടുന്ന യാഗങ്ങൾ വരെയുണ്ട്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപേ ധാരാളം യാഗങ്ങൾ നടന്നിരുന്നുവെങ്കിലും അതിനുശേഷം ഏതാണ്ട് ദശാബ്ദ കാലത്താണ് ഒരു യാഗം നടന്നു വന്നിരുന്നത്. ഭാരിച്ച ചെലവ്, അധ്വാനം, പണ്ഡിതന്മാരുടെ ദൗർലഭ്യം, വിശ്വാസത്തിന്റെ കുറവ് എന്നിവയാണ് കാരണങ്ങൾ. യജ്ഞങ്ങൾ വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങളാണ്. ഇതിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് സോമയാഗം എന്ന് കരുതപ്പെടുന്നു. ഏകാഹം, അഹീനം, സത്രം എന്നിങ്ങനെ വിവിധതരം യാഗകർമ്മങ്ങളുണ്ട്. 7 60+ വേദജ്ഞരുടെ സാന്നിധ്യത്തിലാണ് എളങ്ങളൂർ മനയിലെ യാഗം. 30,000+ പേർ പങ്കെടുക്കുമെന്ന് കരുതുന്ന യാഗത്തിൽ വിദേശികളും പ്രവാസികളും സന്നിഹിതരാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ.